السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 35-ാമത്തെ സൂക്തമാണ് നാം കേട്ടത്. നമുക്കറിയാം, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നത് മനുഷ്യ വംശത്തിൻ്റെ തുടക്കക്കാരായ ആദം ഹവ്വ ദമ്പതിമാരെ സ്വർഗത്തിൽ താമസിപ്പിച്ചതിനെ പറ്റിയും ആ സ്വർഗീയ ലോകത്ത് അവർക്ക് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ സുഭിക്ഷമായി കഴിയാനും, എന്നാൽ ഒരു പ്രത്യേക മരത്തെ അടുക്കരുത് എന്നുള്ള താക്കീതും, അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ അക്രമികളായി പോകും എന്നുള്ള കാര്യവും വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വചനമാണ്. അള്ളാഹു പറയുന്നു, വകുൽന യാ ആദം, നാം പറയുകയും ചെയ്തു. ആദം, ആദമേ, യാ ആദം, സ്കുൻ അൻത, നീയും, വസൗജുക, നിന്റെ ഇണയും, താമസിക്കുക. എവിടെ? അൽ ജന്ന, സ്വർഗത്തിൽ. വകുല മിൻഹുമ, വകുല, നിങ്ങൾ രണ്ടാളും അതിൽ നിന്ന് ഭക്ഷിക്കുക. റഗദൻ, സമൃദ്ധമായി. റഗദൻ ഹൈസു ഷെയ്തുമാ, ഇഷ്ടമുള്ള വിധത്തിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിന്ന് ഉദ്ദേശിച്ച പ്രകാരം അതിൽ നിന്ന് ഭക്ഷിക്കുക. വലാ തഖ്റബ, നിങ്ങൾ രണ്ടുപേരും അടുത്തു പോകരുത്. ഹാദിഹി ശജറ, ഈ മരത്തിലെ. ഫതഖൂന, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാളുമായി തീരും. മിനൽ ളാലിമീൻ, അക്രമികളുടെ കൂട്ടത്തിൽ ആയിത്തീരുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആദമിൻ്റെ അലൈഹി സ്സലാമിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിന്ന് നിങ്ങൾ എന്താണോ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിക്കുക. എന്നാൽ ഈ വർഷം, ആ വർഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമങ്ങളായ കാര്യങ്ങളായിത്തീരും. അപ്പോൾ ഇവിടെ സക്കന എന്ന് പറഞ്ഞാൽ താമസിച്ചു, സക്കന സ്കുനു, സുക്കുൻ, പിന്നെ താമസിക്കുക. സുക്കാൻ എന്ന് പറഞ്ഞാൽ നിവാസികൾ, താമസക്കാർ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ആദമും അതേപോലെ തന്നെയാണ് സൗജി എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. സൗജ് സാധാരണ നമ്മുടെ മലയാള ഭാഷയിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്നും ആ പ്രയോഗത്തിന് ചില പരിമിതികൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ സൗജി എന്നാണ്, ഇസ്ലാമിക കാഴ്ചപ്പാടും അത് തന്നെയാണ്. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, യാ യുഹന്നാസു തഖു റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ. അവിടെ മനുഷ്യ വംശത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ അവരുടെ ഉത്ഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ആയത്താണ്. യാ യുഹന്നാസ് തഖു റബ്ബകും ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹ, അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചു. അപ്പോൾ അവിടെ സൗജി എന്നാണ്. മാത്രമല്ല, നമ്മളെല്ലാം സുപരിചിതമായൊരു വചനമാണ്, പലപ്പോഴും കേട്ട ഒരു വചനമാണ്. അവിടെ പറഞ്ഞെന്താണ്? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത്. അത് ഒരു അനുഗ്രഹമായി, ഒരു വലിയ അത്ഭുതമായി, ദൃഷ്ടാന്തമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ ഇവിടെ സൗജ്, ഇണ, ആദം ഹവ്വ ദമ്പതിമാർ അവർ താമസിച്ചത് സ്വർഗീയ ലോകത്താണ്. അങ്ങനെ ആ സ്വർഗീയ ലോകം അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയാൻ വേണ്ടി ജന്നത്ത്, സ്വർഗം, ജന്നത്തുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഇവിടെ നമുക്ക് വിശദീകരിക്കുന്നതായി കാണാൻ പറ്റും. കൂടുതലായി പോകുന്നില്ല, എങ്കിലും ചില സൂചനകൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജന്ന എന്ന മൂല അല്ലെങ്കിൽ അതിൻ്റെ മസ്തർ ആ പദത്തിൽ നിന്നാണ് ജന്നത്ത് എന്നുണ്ടാകുന്നത്. എന്താണ് ജന്നത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം തോട്ടങ്ങൾ, എന്നുവെച്ചാൽ ധാരാളം വൃക്ഷങ്ങളുള്ള സമൃദ്ധമായ തോട്ടങ്ങൾക്ക് ജന്നത്ത് എന്നാണ് പറയുക. അപ്പോൾ ജന്നത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം. സ്വർഗത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് ജന്നത്ത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ജന്നത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചില പിന്നെ അഭിപ്രായങ്ങൾ ചില പണ്ഡിതന്മാർ അവരുടെ വീക്ഷണങ്ങൾ പങ്കുവെക്കുന്നതായി ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അതായത് നമുക്കറിയാം, ഇപ്പോൾ സ്വർഗത്തിനുപയോഗിച്ച പദം ജന്നത്ത് എന്നാണ്. ഈ നമ്മുടെ ഭൂമിയിലെ സമൃദ്ധമായ ഇടതൂർന്ന ഫലവൃക്ഷങ്ങളും ഒക്കെയുള്ള തോട്ടത്തിനും ജന്നത്ത് എന്നാണ്. എന്നാൽ സ്വർഗലോകം എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമാണ്. അവിടെയുള്ള എല്ലാ സംഭവങ്ങളും അനുഭവങ്ങളും വ്യത്യസ്തമാണ്. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു ഭാഗത്ത് കാണാം, കുല്ലമാ റുസ്ഖു മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലു ഹാദല്ലദി റുസ്ഖുനാ മിൻ ഖബിൽ വഅതു ബിഹി മുതശാബിഹൻ. അല്ലേ? അതായത് അവർ ഭക്ഷണം, അവർ സ്വർഗീയ ലോകത്ത് അവർക്ക് നൽകുന്ന ഫലവൃക്ഷങ്ങളും അതേപോലെ പഴങ്ങളും ഫല ഇതെല്ലാം നൽകുന്ന സമയത്ത് കുല്ലമാ റുസ്ഖു മിൻഹാ മിൻ ഖബിൽ, ഇത് മുമ്പ് കഴിച്ചതാണല്ലോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഖാലു ഹാദല്ലദി റുസ്ഖുനാ മിൻ ഖബിൽ, അപ്പോൾ വല അത് മുത്തശ്ശ നിങ്ങൾക്ക് തോന്നുകയാണ് അവിടുത്തെ ഫലം അതെല്ലാം തീർത്തും വ്യത്യസ്തമാണ് എന്ന് അവിടെ പറയും. അപ്പോൾ സ്വർഗീയ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ പേരുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ജന്നത്ത് അല്ലെങ്കിൽ പേര് മാത്രമാണ്, പക്ഷേ രണ്ടും വളരെ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മളെ സൂചിപ്പിച്ചത് അള്ളാഹു ആദ്യമായി ആദം നബി അലൈഹി സ്വലാമിയെ താമസിച്ചത് ഈ പറയുന്ന സ്വർഗത്തിലാണ് എന്നാണ് വിശദീകരിക്കേണ്ടത്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇത് ഭൂമിയിലെ ഒരു പിന്നെ തോട്ടമാണ് എന്ന് വിശദീകരിച്ച ചില അഭിപ്രായങ്ങൾ പിന്നെ നമുക്ക് ആ ഭാഗത്ത് ചർച്ചയിൽ കടന്നു വരുന്നുണ്ട്. അങ്ങനെ അഭിപ്രായപ്പെട്ടൊരു വിഭാഗമാണ് മുഅ്തസിലത്തും അതേപോലെ തന്നെ ഖദരിയത്തും. ഈ രണ്ട് വിഭാഗം ആളുകൾ ഈ പറയുന്ന ജന്നത്ത് ഭൂമിയിലെ തന്നെ എവിടെയോ ഒരു ഒരു സ്ഥലത്ത് ഒരു തോട്ടത്തിലാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. അതൊന്നുകൂടെ കടന്ന് ഏദൻ അല്ലെങ്കിൽ ഫലസ്തീനിലെയോ ഇറാഖിലെയോ ഈ നാട്ടിലെ ഏതോ ഒരു തോട്ടമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന രീതിയും കാണാൻ പറ്റും. പിന്നെയും ചർച്ചകൾ ഇങ്ങനെ പോകുന്നുണ്ട് ബൈബിളുമായി കേന്ദ്രീകരിച്ച്, മുൻകഴിഞ്ഞ വേദക്കാരുടെ അഭിപ്രായങ്ങളുമായി ഒക്കെ ഈ വിഷയമായി കേന്ദ്രീകരിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാല്ലാ നിങ്ങൾ ആ ഭാഗം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ടുള്ള ആ ഭാഗം കൂടുതലായി വായിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള അഭിപ്രായങ്ങളും കൂടുതൽ വിശദീകരണങ്ങളും വിശദാംശങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ആദം നബി അലൈഹി സ്വലാമിയെ അതേപോലെ തന്നെ ഇണയെയും സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല താമസിപ്പിക്കുകയും പിന്നീട് അവരോടുള്ള ആ കൽപ്പന, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ആ കൽപ്പനയിൽ സംഭവിച്ച വീഴ്ചയും പിന്നീട് ആ സ്വർഗീയ ജീവിതം നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ അടുത്ത ആയത്തുകളിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. സഹോദരന്മാരെ, നമുക്കറിയാം സ്വർഗം അത് അവർണ്ണനീയമാണ്, അത് അനശ്വരമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പ്രവേശിക്കുക, അതിൽ പ്രവേശിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ആഗ്രഹമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പിന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത് മാലാ ഐനും റഅത് വലാ ഊദിനും സമിഅത് വലാ ഖത്റ അലാ ഖൽബി ബശരി. ആ സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തൊരു കാതും പിന്നെ അതിൻ്റെ ഭാവന കേട്ടിട്ടില്ലാത്ത വലാ ഖത്റ അലാ ഖൽബി ബശരി മനുഷ്യൻ്റെ ഭാവനകളൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഭവനമാണ്, സങ്കേതമാണ് ആ സ്വർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസികളും അത് നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലായിരിക്കണം. അത് മുത്തഖീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ സ്വർഗം നമ്മൾ നേടാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അവൻ്റെ സ്വർഗീയ ലോകത്ത് പ്രവേശിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.